വിവാഹമോചനം. വീട്ടുമുറ്റത്തെ പന്തിൽ നിരത്തിയിരിക്കുന്ന കസേരകളിൽ ഒന്നിലിരിക്കുകയായിരുന്നു രാഹുൽ. സമയം പോവാനായി അവൻ മൊബൈൽ നോക്കിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് അവൻ്റെ അടുത്തേക്ക് വന്ന അപർണ അരികിൽ കിടന്ന കസേര വലിച്ചിട്ട് രാഹുലിൻ്റെ അടുത്തായി ഇരുന്നത്. തൊട്ടടുത്ത കസേരയിൽ ആരോ വന്നിരുന്നതറിഞ്ഞ് രാഹുൽ മുഖമുയർത്തി നോക്കി. പ്രതീക്ഷിക്കാതെ അരികിൽ അപർണയെ കണ്ടതും അവൻ്റെ മുഖം വിടർന്നു. വിഷാദം നിറഞ്ഞ അവളുടെ മുഖം കണ്ട് രാഹുൽ ചോദ്യഭാഗത്തിൽ അവളെ നോക്കി. എന്തു പറ്റിയോടോ, മുഖം വാടിയിരിക്കുന്നല്ലോ, നമ്മളെപ്പോഴാണ് പോകുന്നത്? അവൻ്റെ ചോദ്യത്തിന് മറുചോദ്യമായിരുന്നു അവളുടെ മറുപടി. അപർണയുടെ ചോദ്യം കേട്ടെന്ന് വിശ്വാസം വരാതെ രാഹുൽ അവളെ ഉറ്റുനോക്കി. എന്തെങ്കിലും ഇഴിച്ചു നോക്കുന്നു? അപർണ ചോദിച്ചെനിക്ക് മനസ്സിലായില്ല. താൻ എൻ്റെ ഒപ്പം വരില്ലെന്ന് നേരത്തെ പറഞ്ഞിരുന്നല്ലോ. അതാ ഞാൻ പറഞ്ഞു വന്ന് മുഴുമിക്കാതെ രാഹുൽ അവൾ തന്നെ നോക്കിയിരുന്നു. രാഹുലേട്ടനോടൊപ്പം ഞാനും വരുന്നുണ്ട്, അതാണ് ചോദിച്ചത് എപ്പോഴാണ് പോകുന്നതെന്ന്. നേരത്തെ താൻ പക്ഷേ ഇങ്ങനെയൊന്നല്ലല്ലോ പറഞ്ഞ്. പെട്ടെന്ന് തീരുമാനം മാറ്റം എന്താ കാരണം? അവൻ വിടാൻ ഭാവമില്ലായിരുന്നു. അവർന്ന് അവനെ ഒന്ന് ചുഴിഞ്ഞു നോക്കി, പിന്നെ ഒന്നും ഇടാതെ എഴുന്നേറ്റ് അകത്തേക്ക് നടന്നു. രാഹുലിൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു. മനസ്സിനെ ബാധിച്ചിരുന്ന കാർമേഘം ഇട്ടൊഴിഞ്ഞ പോലെ തോന്നി അവന്. അവൾ പോകുന്നു നോക്കി അവനങ്ങനെ ഇരുന്നു. വാതിൽപ്പടിക്കലെത്തിയ അപർണ പെട്ടെന്നാണ് വെട്ടിത്തിരിഞ്ഞ് അവനെ നോക്കിയത്. അവളെ തന്നെ കണ്ണെടുക്കാൻ നോക്കുന്ന രാഹുൽ ചമ്മലോടെ മുഖം തിരിച്ചു. അതേ, വേണ്ടാത്ത മോഹങ്ങളൊന്നും മനസ്സിൽ വേണ്ട. ഞാൻ കൂടെ വരുന്ന ഇഷ്ടം കൊണ്ടാണ് തെറ്റിദ്ധാരണയൊന്നും വേണ്ട. ഇവിടെ നിൽക്കാൻ ഇഷ്ടമല്ലാത്തതുകൊണ്ട് വരുന്ന. അവനെ നോക്കി അത് പറഞ്ഞ ശേഷം അപർണ ഉള്ളിലേക്ക് കയറിപ്പോയി. അങ്ങനെയുള്ള തെറ്റിദ്ധാരണയൊന്നും എൻ്റെ മനസ്സിലില്ല അപ്പു, നിന്നെ മറ്റാർക്കും വിട്ടുകൊടുക്കാനും കഴിയുന്നില്ല. നൊമ്പരം കലർന്ന ചിരിയോടെ രാഹുൽ മനസ്സിലോർത്തു. അപർണയുടെ സമ്മതം ലഭിച്ചതോടെ രാഹുലും വീട്ടുകാരും വേഗം പോവാനായി തയ്യാറായി. അച്ഛൻ്റെയും അമ്മയുടെയും കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങി അപർണ രാഹുലിനൊപ്പം അവൻ്റെ വീട്ടിലേക്ക് യാത്രയായി. അവളുടെ വീട്ടിൽ നിന്ന് 2 മണിക്കൂർ നേരത്തെ യാത്രയുണ്ടായിരുന്നു അവൻ്റെ വീട്ടിലേക്ക്. കാറിൻ്റെ പിൻസീറ്റിൽ രാഹുലിനരികിലായി അപർണയും ഉണ്ടായിരുന്നു. മുന്നിൽ രാഹുലിൻ്റെ അച്ഛനും അമ്മയും. അച്ഛനായിരുന്നു വണ്ടി ഡ്രൈവ് ചെയ്തിരുന്നു. കുറേ നേരം പുറം കാഴ്ചകളിലേക്ക് കണ്ണു നട്ടിയിരുന്ന അവളുടെ കൺപോളകൾ മെല്ലെ അടയാൻ തുടങ്ങി. അപർണയുടെ മിഴികൾ സാവധാനം അടഞ്ഞു. അറിയാതെ തന്നെ രാഹുലിൻ്റെ തോളിലേക്ക് തലയായിച്ച് അവൾ ഉറങ്ങി. അവളുടെ ശരീരത്തിൽ നിന്നും വമിച്ച ചന്ദനത്തിൻ്റെ നേർത്ത സുഗന്ധം അവൻ്റെ സിരകളിൽ പ്രണയച്ചൂട് പകർന്നു. നിഷ്കളങ്കമായ അവളുടെ മുഖത്തേക്ക് നോക്കിയിരുന്നപ്പോൾ അവൻ അവളുടെ മുഖം കൈക്കുമ്പിളിൽ കോരിയെടുത്ത് നെറ്റിയിൽ ചുംബിക്കാൻ തോന്നി. രാഹുൽ മൊബൈലെടുത്ത് തൻ്റെ തോളോട് ചേർന്ന് ഉറങ്ങുന്ന അപർണയും ചേർത്ത് പിടിച്ച് കുറേ ഫോട്ടോസ് എടുത്തു. അവനവളെ പ്രേമത്തോടെ നോക്കി. കാറ്റിൽ അവളുടെ മുഖത്തേക്ക് പാറി വീണ് കിടന്ന മുടിയിഴകളിൽ അവൻ പിന്നോട്ട് മാടിയൊതുക്കി വെച്ച് പിന്നെ പതിയെ കുനിഞ്ഞ് അവളുടെ കവിളുകളിൽ ചുണ്ടമർത്തി. 2 മണിക്കൂർ നേരത്തെ നീണ്ട യാത്രക്കൊടുവിൽ അവർ രാഹുലിൻ്റെ വീട്ടിലെത്തിച്ചേർന്നു. നിലവിളക്ക് കൊളുത്തി ആരതി ഒഴിഞ്ഞ് രാഹുലിൻ്റെ അമ്മയും ബന്ധുക്കളും ഇരുവരെയും അകത്തേക്ക് സ്വീകരിച്ചു. നിലവിളക്ക് കയ്യിലേക്ക് വാങ്ങി വലതുകാൽ വെച്ച് അപർണ തറവാട്ടിനുള്ളിലേക്ക് പ്രവേശിച്ചു. പിന്നാലെ രാഹുലും. ചടങ്ങുകളെല്ലാം വേഗം കഴിഞ്ഞു. വൈകുന്നേരം രാഹുലിൻ്റെ വീട്ടിൽ വെച്ച് തന്നെയായിരുന്നു റിസപ്ഷനും. 5 മണിക്ക് സൽക്കാരം തുടങ്ങി. 9 മണിയായപ്പോൾ അവസാനിച്ചുവെങ്കിലും വീട് നിറയെ ബന്ധുക്കളായിരുന്നു. വലിയൊരു 8-8 ആയിരുന്നു രാഹുലിൻ്റെ തറവാട്. പുതുക്കിപ്പണിത തറവാടായിരുന്നതിനാൽ അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ മിക്ക മുറികളിലും പണിയിച്ചിരുന്നു. മുകളിലെ മുറിയായിരുന്നു രാഹുലിനെ അപർണയ്ക്കും വേണ്ടി ഒരുക്കിയിരുന്നത്. റിസപ്ഷനെ കഴിഞ്ഞ് അപർണ കുളിച്ച് ഫ്രഷായി വന്നപ്പോൾ രാഹുലിൻ്റെ അമ്മ നിർമ്മല അവൾ അടുക്കളയിൽ കൂട്ടിക്കൊണ്ടുപോയി. കയ്യിൽ പാൽ ഗ്ലാസ് എടുത്തു നൽകി രാഹുലിൻ്റെ മുറിയിലേക്ക് അവളെ പറഞ്ഞയച്ച്. അപ്പോഴേക്കും സുഹൃത്തുക്കളൊക്കെ യാത്രയാക്കി രാഹുൽ മുറിയിലേക്ക് പോയിരുന്നു. അവൾ ചെല്ലുമ്പോൾ അവൻ കുളിക്കുകയായിരുന്നു. പാൽ ഗ്ലാസ് മേശപ്പുറത്തേക്ക് വെച്ചിട്ട് അവൾ ഫോൺ എടുത്തുകൊണ്ട് മട്ടുപ്പാവിലേക്ക് ചെന്നു. രാഹുലെ തന്നെ വിളിച്ച ജിതിൻ്റെ നമ്പറിലേക്ക് അവൾ വിളിച്ചു. റിങ് ചെയ്ത് തീരാറായപ്പോഴാണ് ജിതിൻ ഫോൺ എടുത്ത്. ഹലോ, മറുതലക്കിൽ ജിതിൻ്റെ സ്വരം. ഹലോ ജിതിൻ, ഞാൻ അപർണ.
എന്താ അപർണ?
ശ്രീയേട്ടനിപ്പോൾ എങ്ങനെയുണ്ട്? അവൻ്റെ കാര്യം ഇനി നീ എന്തിനാ അന്വേഷിക്കുന്നത്? നീ ഇപ്പോൾ മറ്റൊരു തൻ്റെ ഭാര്യ. നിനക്ക് സുഖം അന്വേഷിക്കാൻ നിൻ്റെ ഭർത്താവില്ലേ? ഇനി എന്തിനാ അവൻ്റെ പിന്നാലെ വരുന്നത്?
ജിതിൻ പ്ലീസ്, അങ്ങനത്തെ സംസാരം നമുക്ക് ഒഴിവാക്കാം. ശ്രീയേട്ടനിപ്പോൾ എങ്ങനെയുണ്ടെന്ന് അറിയാനാ ഞാൻ വിളിച്ചത്. ആ ഒന്ന് പറയും.
പ്രതീക്ഷയ്ക്ക് വകയുണ്ട്, പക്ഷേ ഇതുവരെ ബോധം വന്നിട്ടില്ല. ഒരു കണക്കിന് ഞാൻ നന്നായി. ഓർമ്മ വരുമ്പോൾ തൻ്റെ കാര്യം അന്വേഷിക്കാതിരിക്കില്ല. സത്യം അറിയുമ്പോൾ അവൻ്റെ സങ്കടം ആലോചിക്കുമ്പോഴാണ്.
ജിതിൻ്റെ സ്വരത്തിൽ അവളോട് ദേഷ്യം പ്രകടമായിരുന്നു. ശ്രീയേട്ടൻ എന്നെ കാണണമെന്ന് ആവശ്യപ്പെട്ട് അറിയിക്കണം, ഞാൻ വരും. അല്ലാതെ ഒരു ശല്യമായിട്ട് ഞാൻ വരില്ല. അതോർത്ത് ജിതിൻ പേടിക്കണ്ട, എന്തുണ്ടെങ്കിലും എന്നെ വിളിച്ചറിയിക്കണം. അവളുടെ ഒച്ചയിടറി.
ശരി, എന്തെങ്കിലും ഉണ്ട് ഞാൻ വിളിച്ചോളാം.
അത്രയും പറഞ്ഞുകൊണ്ട് ജിതിൻ ഫോൺ കട്ട് ചെയ്തു. മൊബൈൽ നെഞ്ചോട് ചേർത്തുകൊണ്ട് ഒരു വിങ്ങലോടെ അവൻ്റെ ദൂരേക്ക് നോട്ടുമറിഞ്ഞു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ആലോചനയോടെ അപർണ നിൽപ്പ് തുടർന്നു. കുളി കഴിഞ്ഞു വന്ന രാഹുൽ മേശപ്പുറത്ത് പാൽ ഗ്ലാസ് ഇരിക്കുന്ന കണ്ടു. അപർണയെ അവിടെയെങ്കിലും കാണാത്തതുകൊണ്ട് അവൻ മട്ടുപ്പാവിലേക്ക് ചെന്നു. പിന്നിൽ കാൽപ്പെരുമാറ്റം കേട്ട് അപർണ തലചരിച്ച് നോക്കി. തനിക്കടുത്തേക്ക് നടന്നു വരുന്ന രാഹുലിനെ കണ്ട് അപർണ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. രാഹുലിൻ്റെ മിഴികൾ വല്ലാത്ത ഭാവത്തിൽ തിളങ്ങി.
വാ, മുറിയിലേക്ക് വാ, ഇവിടെ നിന്ന് ഇങ്ങനെ മഞ്ഞോളണ്ട.
അവൾ ചെറുതായി തലയണക്കി. അവന് പിന്നാലെ അവൾ ചുവടുകൾ വെച്ചു. മുറിയിലെത്തിയതും രാഹുൽ വാതിലടച്ച് ബോൾട്ടിട്ടു. അപർണയുടെ ഉള്ളിൽ നേരിയ ഭയം അനുഭവപ്പെട്ടു. തൻ്റെ നേർക്ക് നടന്നെടുക്കുന്ന രാഹുൽ എന്ത് ഭാവിച്ചാണ് തിരിച്ചറിയാനാവാതെ അപർണ പിന്നിലേക്ക് നടന്നു.
ഭിത്തിയിൽ തട്ടി അവൾ നിന്നു. രാഹുൽ അവളുടെ തൊട്ടു മുമ്പിൽ വന്നു നിന്നു. അവൻ്റെ ചൂട് ശ്വാസം കഴുത്തിൽ പതിഞ്ഞപ്പോൾ അവനക്ക് എന്തെന്നില്ലാത്ത അശേഷണവ് തോന്നി. അവൻ്റെ താടിരോമകൾ മുഖത്തേക്ക് അമർന്നു. അവൾ ഉച്ചത്തിൽ അലറി,
തുടരി തന്നെ.
എന്തു പറ്റിയപ്പോ? ഭയന്നുപോയ രാഹുൽ അവൾക്കടുത്തേക്ക് ഓടി വന്നു. അപ്പോഴാണ് എല്ലാം തന്നെ തോന്നലായിരുന്നു എന്ന് അവൾക്ക് ബോധ്യമായത്. അവളുടെ നിൽപ്പും ഭാവം കണ്ട് കാര്യം മനസ്സിലായതും രാഹുൽ ഉറക്കെ പൊട്ടിച്ചിരിച്ചു. താനെന്താ സ്വപ്നം കണ്ട് നിൽക്കുവാണോ? വെറുതെ അലറി വിളിച്ച് മറ്റുള്ളവരെ ഇങ്ങോട്ട് വരുത്തിക്കാതെ കിടന്നുറങ്ങാൻ നോക്ക്, രാഹുൽ അല്പം ഗൗരവത്തിൽ പറഞ്ഞു. നാണക്കേട് കാരണം അബ്രിന്ദക്ക് അവൻ്റെ മുഖത്തേക്ക് നോക്കാനായില്ല. ഒന്നും മിണ്ടാനാവാതെ ജാളിയതയോട് അവൾ നിന്നു. എന്റെ കാര്യമോർത്ത് തനിക്ക് ടെൻഷനോ പേടിയൊന്നും വേണ്ട, ഞാൻ തന്നെ കയറി പിടിക്കാനൊന്നും വരില്ല. എന്റെ കൂടെ ഒരുമിച്ച് ബെഡിൽ കിടക്കാൻ തനിക്ക് പേടിയില്ലെങ്കിൽ തനിക്കിവിടെ കിടക്കാം. അവൾക്ക് പുതുക്കാൻ അലമാരയിൽ നിന്ന് ഒരു പുതപ്പെടുത്ത് കയ്യിൽ കൊടുത്തുകൊണ്ട് രാഹുൽ പറഞ്ഞു, വേണ്ട, ഞാൻ നിലത്ത് തന്നെ കിടന്നോളാം. അപർണ അവൻ്റെ മുഖത്ത് നോക്കാതെ പറഞ്ഞു, അതൊക്കെ നിന്റെ ഇഷ്ടം, പിന്നെ തറയിൽ കിടക്കുന്ന കൊള്ളാം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തണുപ്പടിച്ച് നടുവേദനയാണ് കാലുവേദനയാണെന്നൊന്നും പറഞ്ഞ് വന്നേക്കരുത്. നിന്റെ വീട് പോലെയല്ല ഇവിടെ, രാത്രി 2 മണി കഴിഞ്ഞാലേ ഒടുക്കത്തെ തണുപ്പാ. ആ കുഴപ്പമില്ല, ഞാനങ്ങ് സഹിച്ചു. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. കട്ടിൽ രണ്ടിൽ പായിരിപ്പുണ്ട്, അതെടുത്ത് വിരിച്ച് കിടന്നു. ഞാനെന്തായാലും നിലത്ത് വന്ന് കിടക്കുന്നു, നിനക്ക് കട്ടിൽ കിടക്കാന്നുള്ള വ്യാമോഹമൊന്നും വേണ്ട. വേണമെങ്കിൽ എൻ്റെ അപ്പുറത്ത് വന്ന് കിടന്നു, അല്ലെങ്കിൽ നിലത്ത്. മുറി ലൈറ്റ് ഓഫ് ചെയ്ത് രാഹുൽ ബെഡിലേക്ക് ചാഞ്ഞു. കട്ടിലിനടിയിൽ കിടന്ന പായെടുത്ത് നിലത്തേക്ക് വിരിച്ച് അവനതിൽ കിടന്നു. ഉറക്കം വരാതെ അവൾ തിരിഞ്ഞു മറിഞ്ഞ് കിടക്കുമ്പോൾ രാഹുൽ ഉറക്കം പിടിച്ച് കഴിഞ്ഞിരുന്നു. അവൻ പുതച്ചുമൂടി സുഖമായി ഉറങ്ങുന്നുണ്ട്. അവൾക്ക് അസൂയ തോന്നി. കുറേ നാളുകളായി തനിക്ക് ഉറക്കമില്ലാത്ത രാത്രികളാണല്ലോ എന്നവൾ വേദനയോട് ഓർത്തു. തനിക്ക് മാത്രം എന്താണ് എപ്പോഴും ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളും അവൾ ചിന്തിച്ചു. ശ്രീജിത്തിനെ മറന്ന് കഴുത്തിൽ താലി കെട്ടിയ രാഹുലിനെ സ്നേഹിക്കാൻ തനിക്കാവുമോ എന്നവൾ ആശങ്കയോട് ഓർത്തു. ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് ഓർത്തിട്ട് അവൾക്കൊരു എത്തും പിടിയും കിട്ടിയില്ല. ശ്രീജിത്ത് സുഖപ്പെട്ടു വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ അടുത്ത തീരുമാനം എന്തായിരിക്കുമെന്ന് ആലോചിച്ച് അപർണ വ്യാകുലപ്പെട്ടു. സമയം ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരുന്നു. പുതച്ചുമൂടി കണ്ണടച്ച് കിടന്നിട്ടും അപർണക്ക് ഉറങ്ങാനായില്ല. 2 മണി കഴിഞ്ഞപ്പോൾ രാഹുൽ പറഞ്ഞ പോലെ മുറിയിൽ തണുപ്പ് അധികരിച്ചു തുടങ്ങി. തണുപ്പ് കൂടുതലായപ്പോൾ അവൾക്ക് നിലത്തിടങ്ങാൻ ബുദ്ധിമുട്ടായി. തണുത്ത് വിറച്ച അപർണ പായയിൽ നിന്ന് എഴുന്നേറ്റു. അവൾ നോക്കുമ്പോൾ രാഹുൽ കട്ടിലിൻ്റെ ഒരു വശം ചേർന്നാണ് ഉറങ്ങുന്നത്. മറുവശത്ത് അവൾക്ക് കിടക്കാനായി അവൻ സ്ഥലം ഒഴിച്ചിട്ടിരുന്നു. രാഹുലിൻ്റെ അരികിൽ പോയി കിടക്കാനുള്ള മടി കാരണം അപർണ പുതപ്പും എടുത്തുകൊണ്ട് കട്ടിലിൻ്റെ ഓരത്തായിട്ടിരുന്ന ചെറിയ സോഫയിൽ ചുരുണ്ടുകൂടി. ഛേ, ആദ്യമേ കട്ടിൽ തന്നെ കിടക്കായിരുന്നു, വെറുതെ ആവശ്യമില്ലാതെ വാശിയെടുക്കാൻ നിൽക്കരുതായിരുന്നു. തനിക്ക് പറ്റിയ മണ്ടത്തിലുമോർത്ത് അപർണ സ്വയം പഴിച്ചു. കുറച്ച് ബുദ്ധിമുട്ടിയാണെങ്കിലും അവൾ സോഫയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കിടന്നു. ഇടയ്ക്കെപ്പോഴും അവളും മയങ്ങിപ്പോയി. അതിരാവിലെ രാഹുൽ ഉറക്കമുള്ള നോക്കുമ്പോൾ സോഫയിൽ ചുരുണ്ടുകൂടിയിരിക്കുന്ന അപർണയാണ് കണ്ടത്. അവളുടെ കിടപ്പ് കണ്ടപ്പോൾ അവൻ അവളോട് എന്തെന്നില്ലാത്ത സഹതാപം തോന്നി. സമയം 4 ഉണ്ടായിരുന്നുള്ളൂ. രാഹുൽ ഇന്നും ആ സമയത്താണ് എണീക്കാറ്. ദിവസവും രാവിലെ 4 എഴുന്നേറ്റ് അമ്പലക്കുളത്തിൽ പോയി കുളിച്ച് ഈറനോട് നിർമാലിയം തൊടാനായി ശിവക്ഷേത്രത്തിൽ പോകുന്ന അവന് പതിവുള്ളതാണ്. കാലുകൾ വളച്ചുടിച്ച് തല ചരിച്ചു വെച്ച് കൈകൾ രണ്ടും തലക്കീഴിലായി ചേർത്ത് കിടന്നുറങ്ങുന്ന അപർണയെ തന്നെ അവൻ കുറച്ചുനേരം നോക്കി നിന്നു. പിന്നെ എന്തോ ആലോചിച്ച് ഉറപ്പിച്ച പോലെ അവൻ അവളുടെ അടുത്തേക്ക് എഴുന്നേറ്റിന്ന് അപർണയെ തൻ്റെ കൈകളിൽ കോരിയെടുത്ത് ബെഡിൽ കൊണ്ടുവന്ന് കിടത്തി. അപ്പോഴും അവൾ ഒന്നുമറിയാതെ സുഖമായിട്ട് ഉറങ്ങിയായിരുന്നു. ബെഡിൽ അവൾ കിടത്തിയ ശേഷം രാഹുൽ പുതപ്പെടുത്ത് അവളെ നന്നായി പുതപ്പിച്ചു. അപർണയ്ക്ക് തണുക്കാതിരിക്കാനായി അവൻ ഫാനിൻ്റെ സ്പീഡ് കുറച്ചു. അല്പനേരം അവളുടെ അടുത്തിരുന്ന് ശിരസ് തഴുകിയ ശേഷം കുളിച്ചു മാറാനുള്ള തോർത്തും കൊണ്ടെടുത്ത് രാഹുൽ മുറിവിട്ടുപോയി. മുറിയിലേക്ക് സൂര്യവട്ടം മരിച്ചിറങ്ങിയപ്പോഴാണ് അപർണ ഉറക്കം വിട്ടുണർന്നത്. ഉറക്കച്ചടവ് വിട്ടുമാറും വരെ അവൾ കുറച്ചു നേരം അങ്ങനെ തന്നെ കിടന്നു. ഉറക്കത്തിൻ്റെ ആലസ്യം വിട്ട് എഴുന്നേറ്റപ്പോഴാണ് താൻ കിടക്കുന്ന ബെഡിലാണെന്ന കാര്യം അവൾ ശ്രദ്ധിച്ച്. ഏ, ഇന്നലെ രാത്രി സോഫയിൽ കിടന്നിറങ്ങി ഞാനിങ്ങനെ ബെഡിൽ വന്നു, ഇനി ഞാൻ തന്നെ നടന്നു വന്ന് കിടന്നാണോ? തലേ ദിവസം രാത്രിയിലെ കാര്യങ്ങൾ അല്പം ജാളിയതയോട് അവൾ ഓർത്തു. അതേസമയത്താണ് രാഹുൽ അങ്ങോട്ടേക്ക് വന്നത്. ബെഡിൽ എഴുന്നേറ്റിരിക്കുന്ന അപർണയെ കണ്ട് ചിരിയോട് അവൻ അവൾക്കടുത്തേക്ക് വന്നു. രാഹുലിന്റെ കയ്യിൽ അവൾക്കായി ഒരു കപ്പ് കാപ്പിയും ഉണ്ടായിരുന്നു. ആഹാ, അപർണ നേരത്തെ എഴുന്നേറ്റോ, സമയം 7 ഉള്ളൂ, വേണമെങ്കിൽ താൻ കുറച്ചു നേരം കൂടി കിടന്നോളൂ. ഇന്നലെ രാത്രി നന്നായിട്ട് ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടാവില്ലല്ലോ. അയ്യോ, 7 ഞാൻ 6 സാധനം ഉറങ്ങാറ്. കുറേ ദിവസത്തെ ഉറക്ക ക്ഷീണം കാരണം ഇത്രയും നേരം ഉറങ്ങിപ്പോയതാ. അഴിഞ്ഞൊളിഞ്ഞ മുടി വാരിക്കെട്ടി വെച്ചുകൊണ്ട് അവൾ പറഞ്ഞു, ഇവിടെ ഇപ്പം നേരത്തെ എഴുന്നേറ്റ് തനിക്കൊന്നും ചെയ്യാനില്ലല്ലോ. ഞാൻ എന്തായാലും ഇനി രാത്രി കട്ടിൽ വന്ന് കിടക്കും, അതുകൊണ്ട് സോഫയിൽ കിടന്ന് ബുദ്ധിമുട്ടുണ്ട്, കുറച്ചു നേരം കൂടി ഇവിടെ കിടന്നു. രാവിലെ എണീറ്റ് നോക്കിയപ്പോൾ അവിടെ സോഫയിൽ തണുത്ത് കുറച്ച് കിടക്കുന്ന കണ്ട് പാവം തോന്നിയിട്ട് ഞാനാ കട്ടിലെടുത്ത് കിടത്തിയത്. ഓ, അപ്പോൾ ഇയാളായിരുന്നു എന്നെ അവിടുന്ന് ഇവിടെ എടുത്ത് കിടത്തിയത്, അവൾ മനസ്സിൽ ചിന്തിച്ചു. ഈ കോഫി ഞാൻ തനിക്കായിട്ട് കൊണ്ടുവന്നു, കുടിച്ചിട്ട് വേണമെങ്കിൽ കൽപ്പന കൂടെ കിടന്നോളൂ. പിന്നെ കുളിച്ചു മാറാനുള്ള ഡ്രസ്സൊക്കെ അലമാരി തന്നെയുണ്ട്. അവളോട് അത് പറഞ്ഞ് കാപ്പിക്കപ്പ് മേശക്കുപ്പുറത്ത് വെച്ചിട്ട് രാഹുൽ തിരിച്ചുപോയി. ഒന്ന് മടിച്ചതിന് ശേഷം അവരുടെ കാപ്പിക്കപ്പ് കയ്യിലെടുത്ത് അത് രുചിച്ചു നോക്കി. അതവൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അവരുടെ രുചിയോടെ കാപ്പി കുടിച്ച് എഴുന്നേറ്റ ശേഷം കുളിക്കാനായി ബാത്റൂമിലേക്ക് പോയി. കുളിച്ച് വസ്ത്രം മാറി അവൾ താഴേക്ക് ചെല്ലുമ്പോൾ കിച്ചണിൽ നിന്ന് രാഹുലിനെയും സുധാകരമാഷിനെയും സംസാരം കേട്ടു. അവൾ നേരെ അങ്ങോട്ടേക്ക് ചെന്നു. അവിടുത്തെ കാഴ്ച കണ്ട് അപർണ വിസ്മയിച്ചു പോയി. ചിരിയും കളിയും തമാശയൊക്കെ പറഞ്ഞുകൊണ്ട് അച്ഛനും അമ്മയും മോനും തിരക്കിട്ട പാചകത്തിലാണ്. രാഹുൽ ദോശമാവ് ദോശക്കല്ലിലേക്ക് ഒഴിക്കുന്നു. സുധാകര മാഷി ചമ്മന്തിക്കായി തേങ്ങ ചിരവുന്നു. അമ്മ നിർമ്മല സാമ്പാർ ഇളക്കുന്നു. എന്തൊക്കെയോ തമാശകൾ പറഞ്ഞ് മൂവരും ചിരിക്കുന്നുണ്ട്. അവരുടെ ചെയ്തികളെല്ലാം വീക്ഷിച്ചുകൊണ്ട് അപർണ വാതിൽപ്പടി തന്നെ നിന്നു.
മോളെന്താ അവിടെ തന്നെ നിന്നളഞ്ഞത്?
വാതിൽപ്പടിയിൽ ചാരിയിരുന്ന അപർണയെ കണ്ട് സുധാകര മാഷി ചോദിച്ചു. അത് പിന്നെ അച്ഛാ, ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ എന്തു പറയണമെന്നറിയാതെ അപർണ ഉത്തരം മുട്ടി. ഇവിടെ ഞങ്ങൾ പണ്ട് മുതലേ ഇങ്ങനെയാ, എന്ത് ജോലിയായാലും ഇവിടെ ഞങ്ങൾ ഒരുമിച്ചാ ചെയ്യാറ്. ഇതൊന്നും കണ്ട് മോള് ഞെട്ടണ്ട കേട്ടോ. മോൾക്ക് ചായ എടുക്കട്ടെ? നിർമ്മല ചോദിച്ചു. വേണ്ടമ്മേ, രാവിലെ തന്നെ രാവിലെ ഒരു അടിപൊളി കാപ്പിട്ട് കൊണ്ട് തന്നിരുന്നു. അപർണ അവനെ നോക്കിയ ശേഷം അമ്മയോട് പറഞ്ഞു. ആഹാ, അത് കൊള്ളാലോ. നിർമ്മല കള്ളശ്ശേരിയുടെ മകനെ നോക്കി. രാഹുൽ അമ്മയെ നോക്കി ചമ്മിയചിരി ഇരിച്ചു. തന്നെ അവനെ കളിയാക്കിയതാണോ എന്ന് രാഹുൽ സംശയിച്ചു. അപർണയെ അവരുടെ കൂടെ കിച്ചണിൽ സഹായിക്കാൻ കൂടി. സിങ്കിൽ കഴുകാനിട്ടിരുന്ന പാത്രങ്ങൾ അവൾ കഴുകി വെച്ചു. അതൊന്നും ചെയ്യേണ്ട നിർമ്മല പറഞ്ഞെങ്കിലും അവൾ അതൊന്നും ചെവിക്കൊണ്ടില്ല. അച്ഛനോടും അമ്മയോടുമുള്ള അവളുടെ സ്നേഹപൂർവമായ പെരുമാറ്റം കണ്ട് രാഹുൽ മനസ്സിൽ സന്തോഷിച്ചു. എങ്കിലും തന്നോട് അവൾക്ക് നകൽച്ച മാത്രമായിരിക്കുമെന്ന് രാഹുലിന് അറിയാമായിരുന്നു. അപർണയുടെ കടുംപിടുത്തവും വാശിയും അതിനോടകം മനസ്സിലാക്കിയിരുന്നു. എല്ലാവരും ഒരുമിച്ചിരുന്നാണ് പ്രാതൽ കഴിച്ചത്. ഉച്ചക്കുള്ള ഊണ് തയ്യാറാക്കലിന് അപർണയും ഒപ്പമുണ്ടായിരുന്നു. മറ്റൊന്ന് ആലോചിച്ച് വിഷമിക്കാൻ മനസ്സിന് അനുവദിക്കാതെ, മുഖത്ത് തന്റെ വിഷമം പ്രകടിപ്പിക്കാതെ അവൾ കഴിവതും മറ്റുള്ളവരോട് നന്നായിട്ട് ചിരിച്ച് സംസാരിച്ച് നടന്നു. അപ്പോഴെല്ലാം രാഹുൽ അവളറിയാതെ അവൾ വീക്ഷിക്കുന്നുണ്ടായിരുന്നു. സങ്കടങ്ങൾ ഉള്ളിലൊതുക്കി ചിരിച്ചുകൊണ്ടുള്ള അവളുടെ അഭിനയം അവൻ വ്യസനത്തോടെ നോക്കി നിന്നു. അത്രയേറെ വിഷമങ്ങൾ ഉള്ളിലൊതുക്കിയാണ് പുറമേ സന്തോഷം ഭാവിച്ചുള്ള അവളുടെ നടപ്പെന്ന് രാഹുൽ മനസ്സിലാക്കി. അന്നത്തെ ദിവസം അങ്ങനെ കടന്നുപോയി. രാത്രി നിലത്ത് പായവിരിച്ച് കിടക്കാൻ നിൽക്കാതെ അപർണ ഭയമേതുമില്ലാതെ രാഹുലിനൊപ്പം ബെഡിൽ കിടന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.